തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി എത്തിച്ചേർന്നിരിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പാസ്റ്റർ മത്തായി അവരുടെ മകനും ദോഹ ദൈവസഭയുടെ ശുശ്രൂഷകനുമായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ബെൻസൺ മത്തായി അവരുകളാണ് അനുഗ്രഹിക്കപ്പെട്ട ദൈവപ്രത്യേന ഓർ ദൈവത്തെ സ്തുതിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ഒരു ദൈവപ്രത്യേനാണ് പ്രീസ്തലോൺ. ആ ദൈവദാസനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും തുടർന്നുള്ള സമയത്തെ ദൈവദിന ശുശ്രൂഷയ്ക്കായിട്ട് ആമേൻ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യത്താൽ അനുഗ്രഹീതവും സന്തോഷ നിർഭരവുമായ ഈ സന്ധിക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയുടെ 90th ജനറൽ കൺവെൻഷന്റെ 4th രാത്രിയിൽ ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനത്തിന്റെ സാക്ഷിയായി ഈ മഹാസമ്മേളനത്തിൽ നിങ്ങളുടെ മുൻപിൽ എന്നെ നിർത്തിയ സർവശക്തനായ ദൈവത്തിന്റെ തിരുമുൻപിൽ എന്റെ ശിരസ്സുകളെ നമിക്കുകയും സകല മഹത്വവും ബഹുമാനവും ഞാൻ എൻ്റെ കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുന്നു. ഭാരതത്തിലെ പെന്തക്കോസ്ത് അനുഭവത്തിൻ്റെയും ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയുടെയും ഒക്കെ ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലായി മാറിയിരിക്കുന്ന 2013 ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു പ്രത്യേക സന്തോഷമായി ആഘോഷമായി ക്രമീകരിക്കപ്പെടുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട കൺവെൻഷനിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർക്ക് ദൈവത്തിന്റെ ജനത്തിന് ഒരുമിച്ച് കടന്നു വന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ ദൈവിക സന്തോഷം പങ്കിടുവാൻ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ ഉൾക്കൊള്ളുവാൻ അകത്തളത്തിൽ പ്രാപിക്കേണ്ട നവചൈതന്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങുവാൻ ദൈവം നമുക്കൊരുക്കുന്ന ഈ ഭാഗ്യ പദവിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ് ബെൻസ് എബ്രഹാം ഈ കാലഘട്ടത്തിൽ ദൈവാത്മ നിയോഗിതനായി ദൈവസഭയുടെ കേരള സ്റ്റേറ്റിന് ശക്തമായ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഓവർസിയർ പി ജെ ജെയിംസ് സാർ അവർകൾ അദ്ദേഹത്തോട് ചേർന്ന് വിവിധ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന കർത്താവിന്റെ വലിയൊരു ദാസന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ഡിസ്ട്രിക്ട് തലത്തിൽ ലോക്കൽ നിലകളിൽ ഒക്കെ ദൈവസഭയ്ക്കു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ചുമൽ കൊടുക്കുന്ന അതിശ്രേഷ്ഠന്മാരായ എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും അതിഥികളായും വിദൂര സ്ഥലങ്ങൾ നോക്കി കടന്നു വന്ന് ഈ സ്റ്റേജിലും പന്തലിലുമായി ഒക്കെ ആയിരിക്കുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും അതിശ്രേഷ്ഠരായ എല്ലാ ദൈവമക്കളെയും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ സന്ധ്യാവന്ദനം ചൊല്ലുന്നു. നിങ്ങളിൽ ആരിലും അല്പം പോലും യോഗ്യത കൂടുതലുള്ളത് കൊണ്ടല്ല ഈ രാത്രി വചനവുമായി നിൽക്കുവാൻ എനിക്ക് കഴിയുന്നത്. പൗലോസ് പറയുന്നത് പോലെ ഒറ്റ വാചകത്തിൽ ഇന്ന് രാത്രി പറയട്ടെ, ഞാനാകുന്നത് കൃപയാലാകുന്നു. നിങ്ങളിൽ എല്ലാവരിലും എളിയവനായി ഞാൻ നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എസ്കിയേൽ പ്രവചനം 37 അധ്യായത്തിന്റെ 14 വാക്യത്തിൽ അതിന്റെ പ്രാരംഭ ഭാഗം ഇങ്ങനെ നാം വായിക്കുന്നു. നിങ്ങൾ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും. വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തീമിനെ ആധാരമാക്കി ദൈവത്തിന്റെ അഭിഷക്തന്മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ സെഷനുകളിലായി ആധികാരികമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദിനങ്ങളായിരുന്നു. നിന്റെ ജനം നിന്നിൽ ആരാധിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ എന്ന് ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ ചോദിക്കുന്ന ചോദ്യം സങ്കീർത്തനക്കാരനിൽ നിന്ന് കടമെടുത്തുകൊണ്ട് നമ്മുടെ ഈ കൺവെൻഷനിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ ആത്മാവ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്ന ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ നമ്മുടെ തീം വാക്യത്തിന്റെയും ചിന്തകളുടെയും അടിസ്ഥാനത്തിൽ തന്നെ നിന്നുകൊണ്ട് ദൈവാത്മ നിയോഗത്തിൽ ചില കാര്യങ്ങൾ പ്രസ്താവിക്കുവാനാണ് ദൈവത്തിന്റെ കൃപയിൽ ഈ രാത്രി ഞാൻ ശരണപ്പെടുന്നത്. ദൈവജനത്തിന്റെ നടുവിൽ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചിന്തകളിൽ ഒന്ന്, ദൈവത്തിന്റെ സഭ ആയിരിക്കേണ്ട നിലയിലും അവസ്ഥയിലും അല്ല ഇപ്പോൾ ആയിരിക്കുന്നത് എന്നതും, ദൈവത്തിന്റെ സഭ മുന്നോട്ട് യാത്ര ചെയ്യേണ്ട ഗതിയിലല്ല ഈ നാളുകളിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമായ പ്രധാനപ്പെട്ട ചിന്തയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം നമ്മിലേക്ക് തന്നെ ഒന്ന് നോക്കി ആ ചിന്തകളെ ഒരു നിമിഷം അവലോകനം ചെയ്താൽ ഐക്യകണ്ഠേന നമ്മളെല്ലാവരും ഇന്ന് രാത്രി സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, നാം ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയുടെ സ്ഥിതി, ദൈവത്തിന്റെ സഭയുടെ അവസ്ഥ ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെയോ നാം പ്രതീക്ഷിക്കുന്നത് പോലെയോ പലപ്പോഴും ആകുവാനായിട്ട് കഴിയുന്നില്ല. അതിലെല്ലാം ഉപരി ദൈവത്തിന്റെ സഭയുടെ ഗതിയെ, മുന്നോട്ടുള്ള ഗമനത്തെ, യാത്രയെ വിചിന്തനം ചെയ്യുന്ന ഏതൊരു ദൈവത്തിന്റെ പൈതലിനും തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ചില മണ്ഡലത്തിലെങ്കിലും ഗതിമാറി യാത്ര ചെയ്യുന്ന ഒരനുഭവത്തിൽ സഭയെ, സഭയുടെ അവസ്ഥയെ ഇന്ന് രാത്രി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ ഇന്ന് രാത്രിയും ഈ ദിവസങ്ങളിലും ദൈവം തന്റെ ആത്മാവിലൂടെ നമ്മോട് സംസാരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ സഭ നാം ഓരോരുത്തരും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ, നമ്മെക്കുറിച്ച് ദൈവം കണക്ക് കൂട്ടിയിരിക്കുന്ന സ്ഥാനത്ത് ഞാനും നിങ്ങളും ആയിത്തീരുകയും നമ്മുടെ ഗമനത്തിൽ, നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ ദൈവം ആഗ്രഹിക്കുന്ന വഴിയിലൂടെ, പാതയിലൂടെ നാം മുന്നോട്ട് ഗമനം ചെയ്യുവാനും ഇടയായിത്തീരണമെന്നുള്ളതാണ് ഈ തലമുറയുടെ ക്രൈസ്തവ മണ്ഡലത്തിന്റെ കഥനമെന്ന് പറയുന്നത്, വേദനയെന്ന് പറയുന്നത്. ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, സിക്ക് ചർച്ച് ഇൻ എ ഡൈയിങ് വേൾഡ്, മരിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ രോഗം ബാധിച്ച, ക്ഷീണം ബാധിച്ച ഒരു സഭ എന്ന നിലയിലേക്ക് നാമും നമ്മുടെ അവസ്ഥകളും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മെ ഒന്ന് പുനർജീവിപ്പിക്കുവാൻ, നമ്മെ ഒന്ന് ചൈതന്യപ്പെടുത്തുവാൻ, നമ്മെ ഒന്ന് പുതുക്കി പണിയുവാൻ, ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് നമ്മെ ഒന്ന് ഉണർത്തി എഴുന്നേൽപ്പിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരാത്മീയ മുന്നേറ്റത്തിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മെ കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഈ നല്ല നാളുകൾക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എത്ര അനുഗ്രഹീതമായ ഒരു അപ്തവാക്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ അഭിഷക്തന്മാരിലൂടെ നമുക്ക് നൽകി തന്നിരിക്കുന്നത്. 85 സങ്കീർത്തനത്തിന്റെ 6 വാക്യം. ഒരുപക്ഷേ ഈ കൺവെൻഷനിൽ സംബന്ധിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തിരുവചനത്തിലെ ഒരു വാക്യവും 90 ജനറൽ കൺവെൻഷന്റെ ഒരു തീമുമായി മാത്രം ഒരുപക്ഷെ ഇരുന്നു വന്ന് വരാം. അത് ആ വാക്യത്തിന്റെ ഒരു തലം. എന്നാൽ അടുത്ത ഒരു തലത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു കൂട്ടം ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ വാക്യത്തിന്റെ അർത്ഥതലം അവരുടെ ഹൃദയത്തിന്റെ ഒരാഗ്രഹമായി ഒരുപക്ഷെ മാറിയെന്ന് വരാം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കളുടെ അകത്ത് കത്തുന്ന ഒരാഗ്രഹമുണ്ട്, ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കേണ്ടതിന്. ദൈവം തന്റെ ജനത്തെ അല്ല എന്നെ ഒന്ന് വീണ്ടും ജീവിപ്പിക്കണമെന്ന് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനായ ദൈവം ഈ മഹായോഗം മുഖാന്തരം ദൈവ സഭയിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ അയൽ സഭകളിൽ ഓ ഈ കേരളം മണ്ണിൽ തന്നെ വ്യാപരിക്കുന്ന ഒരു വലിയ റിവൈവലായി ഇത് വർഷങ്ങളിൽ പരിവർത്തിക്കുവാൻ പോകുന്നതോർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. വാക്യത്തിന്റെ അടുത്ത ഒരു തലം ഒരാഗ്രഹമായി മാത്രം ഇരിക്കുന്ന മണ്ഡലമല്ല, അതിലുപരിയായിട്ട് ആ വാക്യം ഇന്ന് രാത്രി എത്ര പേരുടെ അകത്തളത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പൊങ്ങുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറും. കഴിഞ്ഞ 4 വചനത്തിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വാക്യത്തിന്റെ ധ്വനി ഹൃദയത്തിൽ മുഴങ്ങുന്ന ദൈവത്തിന്റെ പൈതല് ഈ കൺവെൻഷൻ അവസാനിച്ചാലും തീരാത്ത നിലയിൽ നിന്റെ അകത്തളത്തിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉയരണം. അതെന്തെന്ന് ചോദിച്ചോ, കർത്താവേ നിന്റെ ജനങ്ങളാകുന്ന ഞങ്ങൾ നിന്നിൽ ആരാധിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് രാത്രി പന്തലിന്റെ നടുവിലും അങ്ങനെയുള്ള പ്രാർത്ഥന ഉയർത്തുന്ന ജീവനുള്ള ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഈ പന്തലിനകത്ത് ഇന്ന് രാത്രി ഉയരുന്ന പ്രാർത്ഥന അഫലമാകയില്ലെന്ന് വ്യർത്ഥമാകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി കരമുയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയുമോ? Let it be our earnest prayer that the Lord should revive us so that we may rejoice in him. നാം അവനിൽ ആനന്ദിക്കേണ്ടതിന് അവൻ നമ്മെ ജീവിപ്പിക്കണം. ഒരു തീം വാക്യമായി മാത്രമല്ല, ഒരാഗ്രഹമായി മാത്രമല്ല, ഒരു പ്രാർത്ഥനയായി മാത്രമല്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, അടുത്ത ഒരു ചുവടുകൂടെ നമുക്ക് മുന്നോട്ട് വയ്ക്കണം. അതെന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സമർപ്പണമായി ആ നവചൈതന്യത്തിലേക്കും ആത്മീക ഉണർവിലേക്കും എനിക്ക് കടന്നു ചെല്ലുവാൻ പര്യാപ്തമായ അനുഭവങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ചുവടുകളെ വയ്ക്കുമെന്ന് എടുക്കേണ്ട തീരുമാനം ഞാൻ എടുക്കുമെന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരേണ്ട കാര്യങ്ങളെ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കുമെന്ന് ഇന്ന് രാത്രി സമർപ്പണമുള്ള ദൈവമക്കൾക്കായി ഞാൻ എന്റെ കർത്താവിനെ നന്ദിയോടുകൂടെ വാഴ്ത്തുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹവും ആഴമേറിയ ഒരാത്മീക സമർപ്പണമായി രൂപാന്തരപ്പെടുമെങ്കിൽ ദൈവമക്കളെ ഞാൻ വിശ്വസിക്കുന്നു നാം ഇവിടെ അടങ്ങിയിരുന്നാലും ഇന്ന് രാത്രി സ്വർഗത്തിന് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. നാം ഇവിടെ ചലിക്കാതെ ഇരുന്നാലും സ്വർഗത്തിന് ചലിക്കാതെ ഇരിക്കുവാൻ കഴിയുകയില്ല. ദൈവം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന തന്റെ കരത്തെ നമുക്ക് വേണ്ടി ചലിപ്പിക്കുന്ന തന്റെ ആത്മാവിന്റെ പരിവർത്തനം നമുക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ അയക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിനായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ?
ഒരു ചോദ്യമാണ് ദൈവസന്നിധിയിൽ ഉയരുന്നത്. ഇന്ന് രാത്രി സങ്കീർത്തനക്കാരൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് ദൈവം പറയുന്ന ഉത്തരം എന്തെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും പറയാമോ? പലപ്പോഴും നമ്മൾ ചോദ്യങ്ങൾ പലതും ചോദിക്കാറുണ്ടെങ്കിലും ഉത്തരത്തിന് കാത്തിരിക്കുവാൻ ക്ഷമയുള്ളവരല്ല. ഇന്ന് രാത്രി നമ്മുടെ തീം വാക്യത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവസന്നിധിയിൽ ഉയർത്തുന്ന ആ ചോദ്യത്തിന്റെ ഉത്തരം ആ ചോദ്യത്തിനകത്ത് തന്നെയുണ്ട്. പ്രിയമുള്ളവരെ, സ്തോത്രം. ദൈവം തന്റെ ജനം തന്നിൽ ആനന്ദിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവിലായ നീയും ഞാനും, ദൈവത്തിലായ നീയും ഞാനും, അവനിലല്ലാതെ പിന്നെ മറ്റെന്തിലാണ് ദൈവമക്കളെ ആനന്ദിക്കുവാനുള്ളത്? ഹല്ലേലൂയ. ആനന്ദം കണ്ടെത്തേണ്ടവരിൽ ആനന്ദം കണ്ടെത്തിയ ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ആ ആനന്ദം നമ്മിൽ നിന്ന് അറ്റുപോകരുത്. ആ ആനന്ദം മറ്റൊന്നും നമ്മിൽ നിന്ന് എടുത്തു കളയരുത്. ഇന്ന് രാത്രി ആനന്ദത്തിന്റെ മേലാനന്ദം അവന് പ്രാപിച്ച ദൈവമക്കൾക്ക് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ദൈവത്തിന് മറുപടികൾ പലത് പറയുവാനുണ്ടെങ്കിലും ദൈവം വളരെ ശാന്തമായി നമ്മോട് പറയുന്ന മറുപടി, നമ്മെ റിവൈവ് ചെയ്യുവാൻ, നമ്മെ ജീവിപ്പിക്കുവാൻ, നമ്മെ ഉണർത്തുവാൻ ദൈവം എപ്പോഴും ഒരുക്കണവന്. സഭയുടെ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം എന്താണ്? കുറെ കാലങ്ങൾക്ക് മുമ്പായിരുന്നെങ്കിൽ നാം ഒരുപക്ഷെ അക്കമിട്ട് പറയുന്ന പല ആവശ്യങ്ങളും ഇന്ന് നമ്മുടെ ആവശ്യമല്ല. അങ്ങനെയുള്ള നമ്മുടെ പല ആവശ്യങ്ങളെയും ഒരു പരിധിവരെ സ്വപ്നത്തിൽ പോലും നമുക്ക് കാണുവാൻ കഴിയാതെ ഇരുന്ന പല സംഗതികളെയും സാഹചര്യങ്ങളെയും സ്വായത്തമാക്കുവാൻ, സ്വന്തമാക്കുവാൻ, അവകാശമാക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ദൈവത്തിന്റെ സഭയ്ക്ക് അവസരമൊരുക്കി തന്നു. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത എത്ര വലിയതാണ്! ഓ ഹല്ലേലൂയ. ഞെരുക്കത്തിൽ നമ്മുടെ പുറപ്പിതാക്കന്മാർ വിളിച്ചപേക്ഷിച്ച സ്ഥാനത്ത് അവരുടെ നിലവിളിയുടെ മുമ്പിൽ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് വരുത്തി തന്ന സകല വിശാലതകൾക്കായും ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുവാൻ ഇവിടെ ഇരിക്കുന്ന എത്ര ദൈവമക്കൾക്ക് കഴിയും! പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ ദൈവവൈദ്യനോടും ആത്മാർത്ഥതയുടെ ഉത്തരം പറയുവാൻ ആവശ്യപ്പെട്ട എനിക്കറിയാം, നിശ്ചയമായിട്ടും പറയും, ദൈവസഭയുടെ ഇന്നത്തെ ആവശ്യം ഒരു വലിയ ആത്മീയ ഉണർവാണ്, ഒരാത്മീയ ജീവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ചത് പലതും ഒരുപക്ഷെ ഇന്ന് രാത്രി നമുക്ക് അവകാശമായിട്ടുണ്ടായിരിക്കാം. എന്നാൽ ആരാഞ്ഞന്വേഷിച്ചാൽ ആത്മാർത്ഥമായി ഉത്തരം പറഞ്ഞാൽ നമുക്ക് മറുപടി പറയേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ പൂർവപിതാക്കന്മാരിൽ വ്യാപരിച്ച ദൈവിക ജീവന്റെ അംശം നമ്മളിൽ കുറഞ്ഞു പോയി എന്ന് കൈമലർത്തി സമ്മതിക്കുവാൻ ഇന്ന് രാത്രി നമുക്ക് കഴിയട്ടെ. Praise the Lord. ദൈവസഭയുടെ ഒരു ആവശ്യം ശക്തമായ ഒരു ആത്മീയ ഉണർവാണെങ്കിൽ, ജീവനാണെങ്കിൽ, ഒരു റിവൈവൽ ആണെങ്കിൽ ദൈവമക്കളെ നമുക്കത് എങ്ങനെ പ്രാപിക്കാം? എളുപ്പമാർഗങ്ങൾ വലുത് കൊണ്ടോ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കത് സാധ്യമാകുമോ? പ്രാർത്ഥിക്കുന്നത് കൊണ്ട് മാത്രം നമുക്കത് സാധ്യമാകുമോ? ഇന്ന് രാത്രി ദൈവമക്കൾ വിചിന്തനം ചെയ്യണം. 85-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യം നമ്മുടെ അർത്ഥവാക്യമായിരിക്കുമ്പോൾ ആ സങ്കീർത്തനത്തിൽ പ്രാർത്ഥന ആരംഭിക്കുന്നത് ആ വാക്യത്തിലല്ല. പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനത്തിന്റെ അച്ചടി അനുഭവങ്ങളെ കുറിച്ച് ആരംഭ വാക്യങ്ങളിൽ പറഞ്ഞ അനന്തരം 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവമനുഷ്യന്റെ പ്രാർത്ഥനയുടെ ആരംഭ വാചകങ്ങൾ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ വാചകമെന്ന് പറയുന്നത്, ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമേ, ഞങ്ങളെ
യഥാസ്ഥാനപ്പെടുത്തേണമേ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനായിട്ടുള്ളത്, റെസ്റ്റോറേഷൻ ഓർ റെക്കൺസലിയേഷൻ ഗോസ് ബിഫോർ റിവൈവൽ ആൻഡ് റിജോയ്സിംഗ്. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം, ഉണർവിനും സന്തോഷത്തിനും മുന്നോടിയായിട്ട് ദൈവ ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന്റെ സഭയിൽ സംഭവിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് യഥാസ്ഥാനപ്പെടുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. യഥാസ്ഥാനപ്പെടുന്നതിലൂടെ അല്ലാതെ ഇന്ന് രാത്രി ഒന്നുകൂടെ ആവർത്തിച്ച് ഉറപ്പിച്ച് ആത്മപ്രേരിതനായി ഈ വലിയ ജനസമൂഹത്തോട് എനിക്ക് വിളിച്ചു പറയുവാനുള്ളത്, യഥാസ്ഥാനപ്പെടുന്നതിലൂടെ അല്ലാതെ ഒരാത്മീയ ഉണർവ് പ്രാപിക്കുവാൻ നമുക്ക് സാധ്യമല്ല. ഹല്ലേലൂയ. പ്രസംഗത്തിലൂടെ മാത്രം ആത്മീയുണർവ് സംഭവിക്കത്തില്ല, ആവർത്തിച്ച് ആവർത്തിച്ച് പാടുന്നതിലൂടെ ആത്മീയുണർവ് സംഭവിക്കയില്ല, നാം പറഞ്ഞു പരിചയിച്ച് അന്യഭാഷ പറയുന്നതിലൂടെ ആത്മീയുണർവ് സംഭവിക്കയില്ല. ആത്മീയുണർവ് സംഭവിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? എവിടെയെന്നറിയാമോ? ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ യഥാസ്ഥാനപ്പെടുമ്പോൾ യഥാസ്ഥാനപ്പെടുക എന്ന് പറഞ്ഞാൽ, ദൈവത്തോട് നിരക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടും സാധ്യമല്ല. Or help us to repent. മൂലപദാർത്ഥങ്ങളിൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവമേ, നിങ്ങളേക്ക് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തണമേ, അനുതാപത്തോടെ നിന്നോടടുത്തു വരുവാൻ നിന്നോട് നിരക്കുവാൻ ഞങ്ങളെ ഒന്ന് സഹായിക്കണമേ എന്ന് ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ച സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന ഈ രാത്രി ഇവിടെ ഇരിക്കുന്ന ഒരു ജീവിതത്തിന്റെ അകത്തളത്തിൽ നിന്ന് ഉയരത്തിലേക്ക് പൊങ്ങിയാൽ ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ ഉണർത്താതെ നിന്നെ ചൈതന്യപ്പെടുത്താതെ തന്റെ ആത്മാവിനോ നിന്നെ ഒന്ന് പുതുക്കി പണിയാതെ ഇന്ന് രാത്രി ദൈവം ഇവിടെ നിന്ന് മടക്കി അയക്കയില്ല. സ്തോത്രം. നമുക്ക് എന്താണ് ദൈവമക്കളെ ആവശ്യം? ഉണർവ്. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ചില ആളുകളുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, ഉണർവെന്ന് പറയുന്നത് ദൈവത്തിന്റെ കയ്യിൽ മാത്രം ഇരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം തനിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ അത് തന്റെ ഇഷ്ടം പോലെ ചെയ്യുമെന്ന്. എന്നാൽ ചാൾസ് ഫിന്നി എന്ന് പറയുന്ന ഉണർവിന്റെ ഉപകരണമായിരുന്ന ദൈവത്തിന്റെ ഭൃത്യൻ പറഞ്ഞത്, No doctrine endangers the church than this. Believing that revival so is solely the work of Almighty God. ദൈവത്തിന്റെ മാത്രം പണിയാണ് ഉണർവെന്ന് വിശ്വസിക്കുന്നത് പോലെ സഭയെ അപായപ്പെടുത്തുന്ന മറ്റൊരു ഉപദേശമില്ലെന്നാണ് ആ മഹാനായ മനുഷ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, വിളവ് ദൈവം തരുന്നതാണെന്ന് പറഞ്ഞ് ഒരു കർഷകൻ കയ്യും കെട്ടിയിരുന്നാൽ അവന്റെ ആ ചിന്തയ്ക്ക് അവന്റെ ആ വിശ്വാസത്തിന് അർത്ഥമില്ല. അവൻ മൂഢസ്വർഗത്തിലാണ്. വിളവ് തരുന്നതിന്റെ പിന്നിൽ ചലിക്കുന്നത് ദൈവത്തിന്റെ കരമാണ്. പക്ഷേ കർഷകനൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. തരിശുഭൂമിയെ ഉഴുവാനായിട്ടുള്ള ഉത്തരവാദിത്വം കർഷകന്റേതാണ്. തക്ക സമയത്ത് വിത്ത് വിതയ്ക്കുവാനുള്ള ഉത്തരവാദിത്വം കർഷകന്റേതാണ്. വളമിടുവാനുള്ള ഉത്തരവാദിത്വം കർഷകന്റേതാണ്. കളമറിക്കുന്ന ഉത്തരവാദിത്വം കർഷകന്റേതാണ് എന്ന് ദൈവത്തിനൊരു ഉത്തരവാദിത്വമുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ തക്ക സമയത്ത് കർഷകന് ആവശ്യമായ മുൻമലയും പിന്മലയും അയക്കുന്നത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവം ഈ നാളുകളിൽ നമുക്ക് വേണ്ടി അത് ചെയ്യുന്നത് ഓർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്.
ആത്മീക ഉണർവ് ആഗ്രഹിക്കുന്ന നമ്മുടെ വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, മനം തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് നാം മടങ്ങി ചെല്ലുക എന്നുള്ളതാണ്. മാത്യു ഹെൻറി എന്ന് പറയുന്ന വിശ്വവിഖ്യാതനായ വേദ വ്യാഖ്യാതാവ്, ആ മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാനസാന്തരം പ്രസംഗിക്കുന്നത് ഇന്ന് അധികം ആൾക്കാർക്ക് ഇഷ്ടമല്ല. നമുക്കറിയാമല്ലോ, മാനസാന്തരം പ്രസംഗിക്കുന്നിടത്ത് പെട്ടെന്ന് പ്രത്യക്ഷമായ ഉണർവൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. വിശ്വാസികൾ പെട്ടെന്ന് ഉണരുന്ന ചില പ്രസംഗ വിഷയങ്ങളൊക്കെ ഉണ്ട്. പാസ്റ്റർമാരായ ഞങ്ങൾക്ക് നന്നായിട്ട് അതിനെക്കുറിച്ച് അറിയാം. അത്യാവശ്യ സമയത്തൊക്കെ ഒരു പക്ഷേ ജനത്തെ ഒന്ന് ഉണർത്തേണ്ടതിന് ഒരു പടിക്കൈ പോലെ ഞങ്ങളൊക്കെ ഒരു പക്ഷേ അത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചൊന്ന് പറയാമെങ്കിൽ ഉണരുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, എല്ലാവരും അല്ലതാനും. എന്നാൽ വാഗ്ദത്തങ്ങളെ കുറിച്ചും അതിന്റെ നിവർത്തികളെ കുറിച്ചും ഒക്കെ വാദോരാതെ ഒന്ന് പ്രസംഗിക്കാമെങ്കിൽ കുറച്ചു പേർക്കൂടെ ഒരു ചെറിയ അനക്കമൊക്കെ ഉണ്ടാകും. വാലല്ല തലയാക്കാൻ പോവാണെന്നൊക്കെ പറയാമെങ്കിൽ മിക്കവാറും ഒക്കെ ആളുകൾക്കൊക്കെ ഒരു അനക്കമൊക്കെ ഉണ്ടാകും. എന്നാൽ മനസാന്തരം പ്രസംഗിക്കുന്ന സ്ഥാനത്ത് പ്രത്യക്ഷമായി പ്രകടനമായി ഒരുപക്ഷെ വലിയ ഉണർവിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടില്ലെന്ന് വന്നാലും ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നിലനിൽക്കുന്ന ഉണർവ് ഉളവാകണമെങ്കിൽ പ്രസംഗിക്കപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗ വിഷയം മറ്റൊന്നുമല്ലോ, മനസാന്തരം ദൈവത്തിങ്കലേക്ക് തിരിയുക എന്നുള്ള ആത്യന്തിക സന്ദേശം. പ്രൈസ് ദ ലോർഡ്. മത്തി ഹെൻറി തുടർന്നിങ്ങനെയാണ് പറഞ്ഞത്, മനസാന്തരം കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. എന്നിട്ട് ആ മനുഷ്യന്റെ വാക്കുകൾ പ്രസക്തമാണ്. താനിങ്ങനെ പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് പുൽപിറ്റിൽ മരിച്ചു വീഴുകയാണെങ്കിൽ, മാനസാന്തരം പ്രസംഗിച്ചുകൊണ്ട് മരിച്ചു വീഴാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുൽപിറ്റിന് പുറത്താണ് ഞാൻ മരിച്ചു വീഴുന്നതെങ്കിൽ, മാനസാന്തരം പ്രായോഗികമാക്കിക്കൊണ്ട് മരിച്ചു വീഴുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ അഭിഷക്ത ഗണങ്ങൾ ഇന്ന് രാത്രി വചനത്തിന്റെ മുമ്പിലായിരിക്കുന്നുവല്ലോ. നമ്മുടെ ആഗ്രഹവും പ്രിയമുള്ളവരെ അതാകട്ട്, പുൽപിറ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മരണം പൂകിയോ ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവ് പ്രസംഗിച്ച് അവസാനിക്കുവാൻ കഴിയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. പുൽപിറ്റിന് വെളിയിലാണ് അവസാനിക്കുന്നതെങ്കിൽ മനസാന്തരം പ്രായോഗികമാക്കി അവസാനിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഉണർവിന്റെ മുന്നോടി എന്ന് പറയുന്നത് ദൈവത്തിങ്കലേക്കുള്ള മടങ്ങി വരവാണ്, മനസാന്തരത്തിലൂടെയുള്ള മടങ്ങി വരവാണ്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് തൊട്ടു മുമ്പ് ആലയത്തിൽ ക്രമമനുസരിച്ചുള്ള സകല ശുശ്രൂഷകളും പടിപടിയായി നിറവേറിക്കൊണ്ടിരുന്നു. യാഗങ്ങൾക്ക് കുറവുണ്ടായിരുന്നില്ല. ആലയത്തോട് ചേർന്നുള്ള കച്ചവടങ്ങളും മറ്റെല്ലാ സംഗതികളും അതിന്റെ ക്രമത്തിലുണ്ടായിരുന്നു. പുരോഹിതന്മാർക്ക് കുറവില്ലായിരുന്നു. മഹാപുരോഹിതന്മാരുടെ എണ്ണത്തിന് തന്നെ വർധനവുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആലയത്തിലെ ക്രമീകൃതമായ ഒരു ശുശ്രൂഷകൾക്കും ആ തലമുറയെ ഉണർത്തുവാൻ കഴിയാതെ വന്നപ്പോൾ, ദൈവിക ജീവനിലേക്ക് നടത്തുവാൻ കഴിയാതെ വന്നപ്പോൾ ആലയത്തിന്റെ ചുറ്റുവട്ടങ്ങളെ വിട്ടിട്ട് പൗരോഹിത്യ വസ്ത്രത്തിന്റെ ശ്രേഷ്ഠതയെ ഉപേക്ഷിച്ചിട്ട് യാഗമൃഗങ്ങളുടെ മേധസ്സിന്റെ അവകാശത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രാകൃതനായ ഒരു മനുഷ്യൻ തൻ മരുഭൂമിയിലേക്ക് പോയി. ആ മരുഭൂമിയിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയോ, മനസ്സാന്തരപ്പെടുവീൻ. മറ്റൊന്ന് തനിക്ക് പറയുവാനുണ്ടായിരുന്നില്ല, മനസ്സാന്തരപ്പെടുവീനെന്ന് തൻ വിളിച്ചു പറഞ്ഞ ആ സന്ദേശത്തിന്റെ മുമ്പിൽ ഉറങ്ങിക്കിടന്ന് മരിച്ചുകിടന്ന് ഒരു തലമുറയെ ദൈവത്തിനു വേണ്ടി ജീവിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഹല്ലേലൂയാ. ഒരു കാലഘട്ടത്തെ തന്നെ കർത്താവിന് വേണ്ടി എഴുന്നേൽപ്പിക്കുക. ഒരുക്കമുള്ള ഒരു ജനത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കി കർത്താവിന് മുമ്പിൽ യാത്ര ചെയ്യുവാൻ യോഹന്നാനെ ദൈവം കരങ്ങളിലെടുത്തു. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഉണർവിന്റെ ഉപകരണമായിട്ട് പലപ്പോഴും ദൈവം ഉപയോഗിച്ചിട്ടുള്ളത് നാല് പേർ അറിയുന്നവരെ അല്ല. ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം, പുൽപ്പറ്റിൽ നിന്ന് പ്രസംഗിക്കുന്ന എന്നെ പോലെ ഉള്ളവരെ ആയിരിക്കയില്ല ദൈവം ഉണർവിന്റെ ഉപകരണമായി ഉപയോഗിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് രാത്രി എനിക്ക് മുമ്പിൽ ഇരിക്കുന്ന ഒരുപക്ഷെ ആരും കാണാതെ മറഞ്ഞിരിക്കുന്ന സഹോദര സഹോദരി, നിന്നെ ഈ കാലഘട്ടത്തിന്റെ ഉണർവിന്റെ ആയുധമായി ഇന്ന് രാത്രി എത്ര പേർക്ക് അത് വിശ്വസിച്ചേറ്റെടുക്കുവാൻ കഴിയും? ആരറിയുന്നു, നീയാണോ ഈ തലമുറയിലെ ഉണർവിന്റെ ഉപകരണമായി ദൈവം ഉപയോഗിക്കുവാൻ പോകുന്നത്? ചില പോഷന്മാരെ കൊണ്ട് വിവിധ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്യിപ്പിച്ചെടുക്കുന്ന അതിശ്രേഷ്ഠകരമായ ശുശ്രൂഷകൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. യഥാസ്ഥാനപ്പെടണം. Be restored and reconciled unto God. എങ്ങനെ ദൈവത്തിങ്കലേക്ക് നമുക്ക് യഥാസ്ഥാനപ്പെട്ട് ചെല്ലുവാനായിട്ട് കഴിയും? പ്രവാചക വാക്യങ്ങൾ പലതും ഉദ്ധരിക്കുവാനുണ്ടെങ്കിലും ഇന്ന് രാത്രി അതിന് ഞാൻ തുനിയുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് എടുത്തു പറയട്ടെ ദൈവമക്കളെ. എന്നാൽ ഇപ്പോഴെങ്കിലും പൂർണ്ണ ഹൃദയത്തോടും അനുതാപത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ നിങ്ങൾ ദൈവത്തിങ്കലേക്ക് തിരിയുവീനെന്ന് പ്രവാചകനായ യോവേൽ ഇന്ന് രാത്രി നമ്മോട് വിളിച്ചു പറയുകയാണ്. ഇപ്പോഴെങ്കിലും ഈ മഹായോഗത്തിലെങ്കിലും ഈ അപ്തവാക്യം ആധാരമാക്കി ആവർത്തിച്ച് ദൈവവചനത്തിന്റെ ആലോചന കേൾക്കുമ്പോഴെങ്കിലും ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ. ഹല്ലേലൂയാ. വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ തയ്യാറാണെങ്കിൽ നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഉണർവ് അകലെയല്ലെന്ന് ഇന്ന് രാത്രി എത്ര ദൈവമൊക്കെ വിശ്വസിക്കും? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയാ. അനേക കാര്യങ്ങൾ പറഞ്ഞ് ഒടുവിലായിട്ട് വരുമ്പോൾ പ്രവാചകൻ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായ പുരോഹിതന്മാർ ഭൂമുഖത്തിനും യാഗപീഠത്തിനും നടുവിൽ നിന്നുകൊണ്ട് ദൈവത്തിങ്കലേക്ക് നോക്കിയിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ നിന്റെ ജനത്തിന്റെ അകത്യം നിക്ഷേപിച്ചിട്ട് കൃപയോടെ നീ അവരെ കൈക്കൊള്ളണമെന്ന് ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ യാഗപീഠത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ദൈവജനം പറയുകയാണ്, ദൈവം തന്റെ ജനത്തിന്റെ പ്രാർത്ഥന കേട്ട് അവരെ ആദരിച്ചു. ഈ രാത്രി ദൈവത്തിന്റെ അഭിഷക്തന്മാരെ, ഞാനും പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിലും ഇന്ന് രാത്രി നാം അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരുടെ പ്രസംഗത്തെക്കാളുപരി ദൈവത്തിനാവശ്യം ജനത്തിന് വേണ്ടി മധ്യസ്ഥതയണച്ച് ദൈവത്തോട് നിലവിളിക്കുന്ന ഒരനുഭവമാണ്. ഒരു ഭാഗത്ത് ദൈവജനം ഹൃദയ നുറുക്കത്തോടെ ദൈവസന്നിധി കരയുമ്പോൾ മറുഭാഗത്ത് മോശയെ പോലെ ദൈവജനത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ദൈവം ആക്കി വെച്ച അഭിഷക്ത ഗണങ്ങൾക്കായി ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഹൃദയം കീറി നാം ദൈവത്തിങ്കിലേക്ക് തിരിയണം. അനുതാപ വാക്യങ്ങളോടെ അവന്റെ സന്നിധിയിലേക്ക് നാം അടുത്തു ചെല്ലുവാനിടയായി തീരണം. സ്തോത്രം. തിരുവചനത്തിൽ 437-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, ബാബേൽ നദികൾ തീരത്തിരുന്ന് ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞു. ഞങ്ങളുടെ കിന്നരങ്ങളെ ഞങ്ങൾ അലരി വൃക്ഷത്തെ തൂക്കി, യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. എന്നാൽ ഇന്ന് രാത്രി നമ്മുടെ അവസ്ഥയൊക്കെ നോക്കാമെങ്കിൽ ആത്മീയ പ്രവാസത്തിന്റെ അനുഭവങ്ങളുമായിട്ട് അനേകരും അങ്ങ് അഡ്ജസ്റ്റായി കോംപ്രമൈസ് ചെയ്തിരിക്കുക, അനുരഞ്ജനപ്പെട്ടിരിക്കുക. ആരും കിന്നരമൊന്നും അലരിവിച്ചത്തെ തൂക്കിയിട്ടിട്ടില്ല, ആർക്കും കരച്ചിലൊന്നും വരുന്നില്ല, പാട്ടുപാടുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. ആത്മീയ പ്രവാസത്തിലായിരിക്കുമ്പോഴും പാട്ട് നടക്കുന്നുണ്ട്, കിന്നര വായന നടക്കുന്നുണ്ട്. ഒരു പക്ഷേ യാന്ത്രികമായ ചില സന്തോഷ പ്രകടനങ്ങളും നമ്മുടെ മധ്യേ ഒരു പക്ഷേ വെളിപ്പെട്ടു വരുന്നുണ്ടായിരിക്കും. എന്നാൽ പ്രവാസത്തിന്റെ സാഹചര്യങ്ങളുമായി സന്ധി ചെയ്യാതെ പ്രൈസ് ദി ലോർഡ് ഒരാത്മീയ പുറപ്പാടിനെ വ്യഗ്രതയോടെ ഇന്ന് രാത്രി കാംക്ഷിക്കുന്ന വിശുദ്ധ ഗണങ്ങൾക്കായി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു.
വൈ റിവൈവൽ ടാരിസ് വിശ്വപ്രസിദ്ധമായ ഒരു പുസ്തകമാണ്, ലിയോനാർഡ് റാവൻ ഹിൽ എഴുതിയ പുസ്തകം. കഴിയുമെങ്കിൽ എല്ലാവരും ആ പുസ്തകം വായിക്കണം. ആ ദൈവത്തിന്റെ അഭിഷേകം ഇങ്ങനെ പറയുന്നുണ്ട്, വി ഹാവ് മെനി ഓർഗനൈസേഴ്സ് ബട്ട് ഫ്യൂ ആഗനൈസേഴ്സ്. നമുക്ക് ഒത്തിരി സംഘാടകരുണ്ട്, പക്ഷേ ഹൃദയ വേദനയുള്ള സഭയുടെ ദൈവജനത്തിന്റെ അവസ്ഥ കണ്ട് ഉള്ളമുരുകുന്ന ആളുകൾ നമ്മുടെ ഇടയിലില്ല.
സ്തോത്രം. ആ ദൈവദാസൻ അനേക കാര്യങ്ങൾ പറയുന്നു, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അദ്ദേഹം പറയുന്നു, വി ഹാവ് എ ലോട്ട് ഓഫ് ഫാഷൻസ് ബട്ട് എ ലിറ്റിൽ പാഷൻ, വി ഹാവ് മെനി ഫിയേഴ്സ് ബട്ട് ഫ്യൂ ടിയേഴ്സ്, വി ഹാവ് മെനി ഇന്റർഫിയറേഴ്സ് ബട്ട് ഫ്യൂ ഇന്റർസെസേഴ്സ്. അനേക കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞിട്ട് ആ അഭിഷക്തൻ ഇങ്ങനെയാണ് പറയുന്നത്, വി ആർ ബഗേർഡ് ആൻഡ് ബാങ്ക്റപ്റ്റ് ബട്ട് വി ആർ നോട്ട് ബ്രോക്കൺ നോട്ട് ഈവൻ ബെൻഡ്. സത്യത്തിൽ ദൈവമക്കളെ, ആത്മീക മണ്ഡലത്തിന്റെ ശോചനീയാവസ്ഥ, ശൂന്യാവസ്ഥ, തകർച്ച, അധപ്പതനം ഇതൊക്കെ കണ്ടിട്ട് ആ അഭിഷക്തൻ പറയുകയാണ്, ഇതാണ് നമ്മുടെ അവസ്ഥ. പക്ഷേ നാം പിച്ചുക്കളെ പോലെ പാപ്പരത്വത്തിലായിട്ടും നമുക്കുണ്ടാകാത്ത ഒരു വസ്തുത, നമ്മുടെ അകത്ത് ഒരു തകർച്ച വെളിപ്പെടുന്നില്ല. ആ ഭക്തൻ പറയുകയാണ്, നമ്മുടെ തല പതിയെ ഒന്ന് കുനിയുന്നു പോലുമില്ല, തകരണ്ട സ്ഥാനത്ത്, നുറുങ്ങുന്നുണ്ട സ്ഥാനത്ത്, നെടുവിർപ്പിടേണ്ട സ്ഥാനത്ത്, നെടുമ്പോട് വീഴേണ്ട സ്ഥാനത്ത്, കൈമലർത്തേണ്ട സ്ഥാനത്ത് നാം തല ഉയർത്തി നടന്നാൽ നാം ആഗ്രഹിക്കുന്ന ആത്മീയ ഉണർവുണ്ടാകത്തില്ല. എന്നാൽ നെടുമ്പോട് വീഴുവാൻ ദൈവജനം തയ്യാറായാൽ, സ്തോത്രം, നാം ആഗ്രഹിക്കുന്ന അനുഭവം ദൈവം അയക്കും. എന്നിട്ട് രാമൻ ഹിൽ തുടർന്ന് പറയുന്നത്, Are we not substandard to the New Testament Christianity that we know not the historic faith of our forefathers with all its implications, but only the historic faith of our fellow beings? പുതിയ നിയമ ക്രിസ്ത്യാനിത്വത്തോട് നാം കാണിക്കുന്ന സമീപനം തരം താണതല്ലയോ? കാരണം നമ്മുടെ പൂർവപിതാക്കന്മാർ മുറുകെ പിടിച്ചതും വഴി കാട്ടിയതും വില കൊടുത്തതുമായ വിശ്വാസത്തിന്റെ ആഴമെന്തെന്ന് മൂല്യമെന്തെന്ന് അറിയാതെ, ഓ ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഹിസ്റ്റീരിയ ബാധിച്ചവരെ പോലെ ചിലർ കാണിക്കുന്ന ആത്മീയ കോപ്രായങ്ങളെ മാത്രം അറിയുന്ന ഒരു കൂട്ടമായിരിക്കാനല്ല ദൈവസഭയിലുള്ള ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. Oh, hallelujah. We are the followers of the historic faith of our forefathers. നമ്മുടെ പിതാക്കന്മാർ അവർ വില കൊടുത്തവരാണ്, അവർ വിയർപ്പൊഴുക്കിയവരാണ്, അവർ രക്തം വിയർപ്പ് തുള്ളിയാക്കിയവരാണ്, അവർ മുണ്ട് മുറുക്കി കൊടുത്തവരാണ്. എന്റെ പിന്നിലായിരിക്കുന്ന ഈ അഭിഷക്ത ഗണങ്ങളിൽ ബഹുഭൂരിപക്ഷവും അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്തവരാണ്. എനിക്ക് മുന്നിൽ ഇരിക്കുന്ന മാതാക്കൾ പിതാക്കൾ, നിങ്ങൾ വില കൊടുത്തവരാണ്. നിങ്ങൾക്ക് മുമ്പിൽ എന്റെ തലങ്ങളെ ഇന്ന് രാത്രി ഞാൻ വണക്കുന്നു. ഓ ഹല്ലേലൂയാ. എന്നാൽ ഇന്ന് രാത്രി ഇവിടെയായിരിക്കുന്ന ഒരു കൂട്ടം യൗവനക്കാരുണ്ട്, മൂന്നാമത്തേതോ നാലാമത്തേതോ തലമുറയിൽപ്പെട്ട ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ പിതാക്കന്മാർ കൊടുത്ത വില നമ്മൾ മറന്നു കളയരുത്. നമ്മുടെ പിതാക്കന്മാർ ഒരുക്കിയ വിയർപ്പ് നമ്മൾ മറന്നു കളയരുത്. ഓ ഹല്ലേലൂയാ. അവരുടെ കൽപ്പാദങ്ങളിലും അവരുടെ കാൽമുട്ടുകളിലും ഒക്കെ ഉണ്ടായ തരമ്പാണ് മനോഹര കാറുകളിൽ യാത്ര ചെയ്യുവാൻ ഇന്ന് നമുക്ക് കാരണമായതെന്ന് ഇന്ന് രാത്രി മറക്കാത്ത തലമുറയോർത്ത് ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയാ. നോ, ദ ഹിസ്റ്റോറിക് ഫെയ്ത്ത് ഓഫ് അവർ ഫോർഫാദേഴ്സ്. ഫോളോ ദ Pay the price. Hand it over to our next generation. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചാൽ, ഓ ഹല്ലേലൂയാ, പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും പിതാക്കന്മാരുടെ ചരിത്രപരമായ വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും വേർപാടിന്റെയും മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറ, ഓ ഹല്ലേലൂയാ, ജനുവരി മാസങ്ങളിൽ ഈ ഗ്രൗണ്ടിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാനുണ്ടാകുമെന്ന് വിശ്വാസത്താൽ മുന്നിൽ കാണുന്ന അഭിഷക്തന്മാർക്കായി ഇന്ന് രാത്രി ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. സമാപന വാക്കുകളിലേക്ക് ഞാൻ കടന്നു വരട്ടെ, സമയപരിധി മാനിച്ചുകൊണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ റെസ്റ്റോറേഷൻ ഓർ റെക്കൺസിലിയേഷൻ. നാം യഥാസ്ഥാനപ്പെട്ടാൽ, നാം നിരപ്പ് പ്രാപിച്ചാൽ, അടുത്ത പടിയാണ് റിവൈവൽ. ദെൻ റിജോയ്സിംഗ് വിൽ ഫോളോ ഇറ്റ്. നമ്മുടെ ഭാഗം നാം ചെയ്തു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ഭാഗമാണ് ആദ്യം ഞാൻ പറഞ്ഞ വാക്യം. എസ്കേ പ്രവചനം 37-ാമത്തെ അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ നാം വായിച്ചു വരുമ്പോൾ 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ സമർപ്പണം ദൈവത്തോടുള്ളത് ഞങ്ങളെ ജീവിപ്പിക്കണമേ എന്നുള്ളതാണെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന് നമ്മോട് മറുപടി പറയുവാനുള്ളത്, നീ എന്നോട് യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വന്നാൽ നീ ജീവിക്കേണ്ടതിന്, നീ ജീവൻ പ്രാപിക്കേണ്ടതിന്, ഞാൻ എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കോ. ജീസസ്, ഹല്ലേലൂയാ. അസ്ഥി താഴ്വരയിലേക്ക് ആത്മാവിനാൽ നയിക്കപ്പെട്ട പ്രവാചകൻ കണ്ടത് ചോദ്യമുയരുകയാണ്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? സത്യതയൊന്നും കാണാത്തത് കൊണ്ട് മറുപടി പ്രവാചകൻ ദൈവത്തിന് തന്നെ വിട്ടുകൊടുത്തു. ഓ ഹല്ലേലൂയാ. മറുപടി ദൈവത്തിന് വിട്ടുകൊടുത്തെങ്കിലും ശുശ്രൂഷ ദൈവം ഏറ്റെടുക്കാതെ പ്രവാചകന്റെ ശുശ്രൂഷ ദൈവം പ്രവാചകന് തന്നെ വിട്ടുകൊടുത്തു. സ്തോത്രം. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, നീ അസ്ഥികളോട് പ്രവചിക്ക്, നീ കാറ്റുകളോട് പ്രവചിക്ക്. പ്രൈസ് ദ ലോർഡ്. പ്രവാചകൻ ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു ഭൂകമ്പം, പ്രൈസ് ദ ലോർഡ്, അറ്റുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒന്നോടൊന്ന് അസ്ഥികൾ തമ്മിൽ ചേരുന്നത് പ്രവാചകൻ തന്നെ കണ്ടുകൊണ്ട് കണ്ടു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ളത്, ആത്മീയ ഉണർവ് നമ്മുടെ കേരള മണ്ണിൽ വ്യാപരിക്കുന്നതിന് തടസ്സമായി ബന്ധമറ്റ അനുഭവങ്ങളെ ദൈവം തന്റെ ആത്മാവിനാൽ, ഇന്ന് രാത്രി നമ്മുടെ അകത്ത് നമ്മുടെ പുറത്ത് കൂട്ടിച്ചേർക്കുകയാണ്. കറ്റുകളോട് പ്രവചിക്കുകയാണ് പ്രവാചകൻ, നികതന്മാരുടെ മേൽ ഊതുവാൻ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന യുവമക്കളെ, ജീവനറ്റ ശവങ്ങളല്ല ഉണങ്ങി വരണ്ട അസ്ഥികളുടെ മേൽ ദൈവത്തിന്റെ കാറ്റു വീശിയപ്പോൾ അവരൊരു കൂട്ടമായിട്ടല്ലോ, അവരൊരു സൈന്യമായി എഴുന്നേറ്റ് നിന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ദർശിക്കുന്നു, ദൈവം തന്റെ കാറ്റിനെ നാനാ ഭാഗത്തു നിന്ന് തന്റെ ജനത്തിന്റെ മേൽ, തന്റെ സഭയുടെ മേൽ ഓഞ്ഞു വിശുന്നത് നിമിത്തം. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു, നാം ഒരു കൂട്ടമായിട്ടല്ല ദൈവസഭ, ഒരു കൂട്ടമായിട്ടല്ല ഒരു സൈന്യമായി, ഒരു മഹാസൈന്യമായി ഇരുട്ടിന്റെ അധികാരികൾക്ക് നേരെ ആത്മാവിൽ പോരാടുന്ന ഒരു സൈന്യമായി, ആർക്കും തടുക്കുവാൻ കഴിയാത്ത അന്ധകാരത്തിന്റെ ശക്തികൾക്ക് നേരെ നിൽക്കുവാൻ കഴിയാത്ത ഒരു സൈന്യ വ്യൂഹമായി ദൈവത്തിന്റെ സഭയെ ഇന്ന് രാത്രി ശക്തീകരിക്കുന്ന രക്തപ്രിയാകയാൽ ഞാൻ എന്റെ കർത്താവിനെ വാഴ്ത്തുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ നിർത്ത, there was no possibility of a revival. ആ അസാധ്യതയുടെ ആരം പറയാൻ വേണ്ടി ദൈവം പറയുന്ന വാക്ക് എന്താണെന്ന് അറിയാമോ? എന്റെ ജനമേ, ശവക്കുഴിയിൽ നിന്ന് നിങ്ങളെ ഞാൻ പൊക്കിയെടുക്കും, ശവക്കുഴിയിൽ നിന്ന് ഞാൻ നിങ്ങളെ പൊക്കിയെടുക്കും. ഇന്ന് രാത്രി ആത്മാവിൽ എനിക്ക് വിളിച്ചു പറയാനുള്ളത്, ഒരു നവചൈതന്യത്തിന്റെ, ഒരാത്മീയ ഉണർവിന്റെ ഒരു സാധ്യതയും കേരള മണ്ണിന്റെ അന്തരീക്ഷത്തിൽ കാണുന്നില്ലെന്ന് സഹോദരി നിനക്ക് തോന്നിയാലും, സഹോദരാ നിനക്ക് തോന്നിയാലും, ശവക്കുഴി മാന്തി ജീവനറ്റ അസ്ഥികളെ പുറത്തു കൊണ്ടുവന്ന് ജീവൻ വെപ്പിച്ച്, ഞരമ്പ് പിടിപ്പിച്ച്, മാംസം പൊതിഞ്ഞ്, തൊക്ക് പിടിപ്പിച്ച് ഒരു സൈന്യമായിട്ട് എഴുന്നേൽപ്പിച്ചു നിർത്തുന്നത് പോലെ കേരള മണ്ണിനെ കീഴ്മേൽ മറിക്കുവാൻ, ഭാരത മണ്ണിനെ പിടിച്ചുണർത്തുവാൻ, ആഗോള വ്യാപകമായ ആത്മീയ ഉണർവിനെ ചുക്കാൻ പിടിക്കുവാൻ ദൈവസഭയിലെ അഭിഷക്തന്മാരെ, ദൈവസഭയിലെ ദൈവജനത്തെ ദൈവത്തിന്റെ ആത്മാവിനാൽ ഒരു സൈന്യമായി ഇന്ന് രാത്രി രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ രാത്രി നമ്മുടെ നടുവിൽ ദൈവം ചിലത് ചെയ്യുകയാണ്. ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ സ്വർഗം അടങ്ങിയിരിക്കുകയല്ല, ഇന്ന് രാത്രി സ്വർഗം ചലിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നമ്മെ ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ ചൈതന്യം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്താൽ. ഓ ഹല്ലേലൂയാ! വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് രാത്രി ദൈവം അരുളി ചെയ്യുന്ന തന്റെ വചനത്തിന്റെ ശക്തി, ഓ നീ ജീവിക്കേണ്ടതിന് എന്റെ ആത്മാവിനെ നിന്റെ ഉള്ളിലാക്കുമെന്ന് പ്രവാചകനിലൂടെ വിളിച്ചു പറഞ്ഞ ദൈവം ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ നാലാമത് രാത്രി തന്റെ ആത്മാവിന് അത്യന്ത പകർച്ച അയക്കുന്നത് അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. Hallelujah, hallelujah, hallelujah.
സകുതിയോടെ ദൈവത്തെ ഇത് രാത്രി ഹാലലുഹിയ കേൾക്കപ്പെട്ട ദൈവത്തിന്റെ ആലോചന മുൻപാകെ ഹാലലുഹിയ കർത്താവ് ഇത് രാത്രി നമ്മളെ ജീവനോടെ എഴുന്നേൽപ്പിക്കുവാന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പിന്നെയും കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹാലലുഹിയ.